സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ ദൂതന്മാരുടെ സലാത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഇതുവരെ നാം സംസാരിച്ചു പോകുന്നത്. ഇനി ഈ പ്രവാചകന്മാരുടെ ഈ സലാത്ത്, പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിൽ ദൈവിക കൽപ്പനകൾ നടപ്പിൽ വരുത്താൻ വേണ്ടി ഏറ്റെടുത്തിരുന്ന ജോലിയാണ്. ആ ദൗത്യമാണ് പ്രവാചകന്മാരുടെ സ്വലാത്ത് എന്നാണ് നാം സൂചിപ്പിച്ചത്. ആ സമൂഹത്തിൽ എങ്ങനെയൊക്കെ ദൈവികമായ കൽപ്പനകൾ നടപ്പിൽ വരുത്തും, അത് നടപ്പിൽ വരുത്താൻ വേണ്ടി അവരേറ്റെടുത്ത ആ ജോലിയുണ്ടല്ലോ, അതാണ് ആ പ്രവാചകന്മാരുടെ സ്വലാത്ത് എന്നാണ് നാം സൂചിപ്പിച്ചത്. ഇതാണ് യഥാർത്ഥത്തിൽ സ്വലാത്തിന്റെ അന്തസത്ത. ഈ സ്വലാത്ത്, ഇങ്ങനെ ഈ പ്രവാചകന്മാർ നടപ്പിലാക്കിയ ആ സ്വലാത്ത് ആരൊക്കെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞവരെന്നും ആരൊക്കെയാണ് അതിനെ പിന്തുടർന്നതെന്നും ആരൊക്കെയാണ് അതിനെ അവജ്ഞ കാണിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത് എന്നും നമുക്കൊന്ന് നോക്കാം. ഉലായിക്കല്ലതിന് സൂറത്ത് മറിയമിൽ 58-ാം വചനത്തിൽ അള്ളാഹു മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഉലായിക്കല്ലതീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന മിൻ ദുരിയ്യത്തി ആദം വമിമ്മൻ ഹമൽന മാ നൂഹിം വമിൻ ദുരിയ്യത്തി ഇബ്രാഹിം വ ഇസ്രായീല വമിമ്മൻ ഹദൈന വജതബൈന ഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാനി ഖറു സുജദം വ ബുക്കിയ. ഉലായിക്കല്ലദീന, അവരെല്ലാവരും അമല്ലാഹു അലൈഹിം, അവരെല്ലാവരും അല്ലാഹു അനുഗ്രഹിച്ചിരുന്ന മിനൻ നബിയീന, പ്രവാചകന്മാരിൽപ്പെട്ടവരായിരുന്നു. മിൻ ദുരിയ്യത്തി ആദം, അതായത് ആദമിന്റെ സന്തതികളിൽ നിന്നും. വമിമ്മൻ ഹമൽന മഅ നൂഹിൻ, നൂഹിനോടൊപ്പം നാം വഹിച്ചവരിൽ നിന്നും. ഇബ്രാഹിം അവ ഇസ്രായേൽ, ഇബ്രാഹിമിന്റെയും ഇസ്രായേലിന്റെയും സന്തതികളിൽ നിന്നും നാം മാർഗനിർദ്ദേശം നൽകുകയും ഒമിമൻ ഹദൈന, നാം അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും വജതബൈന, നാം അവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തവരിൽ നിന്നുമുള്ളവരാണവർ. ഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാനി, അർറഹ്മാൻ അതായത് പരമകാരുണികനായ അള്ളാഹുവിന്റെ വചനങ്ങൾ അവർക്ക് നീ വായിച്ചു കേൾപ്പിച്ചാൽ അവരെ കരയുന്നവരും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് അതിനെ സമർപ്പിക്കുന്നവരുമായിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് സുജൂദ് റുക്വഒക്കെ പിന്നീട് വിശദീകരണം വരുന്നുണ്ട്, ഇപ്പൊ ഞാൻ കൂടുതൽ വിശദീകരിക്കും. അപ്പൊ പ്രവാചകന്മാരുടെ ദൗത്യം, ആ പ്രവാചകന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത് നാം സൂചിപ്പിച്ചു, സമൂഹത്തിൽ ദൈവികമായ കൽപ്പനകൾ നടപ്പിൽ വരുത്താൻ അവരേറ്റെടുത്തിരുന്ന ഒരു ജോലിയാണ് ഈ അസ്സലാ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചു. അങ്ങനെ ആ പ്രവാചകന്മാരായ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞ ഈ 58-ാമത്തെ വചനവും പറഞ്ഞ ശേഷം തുടർന്ന് അള്ളാഹു പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അനന്തരം അവരുടെ ശേഷം അല്ലാഹു സ്വലാത്ത്, സ്വലാത്ത് നഷ്ടപ്പെടുത്തുകയും വത്തബഉ ശഹവാത്തി, ഇച്ഛകൾ, സ്വന്തം ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും പിന്തുടരുകയും ചെയ്ത ഒരു പിന്തുടർച്ചക്കാരുണ്ടായി. ഫസൗഫ യൽകൗന ഹയ്യ, അവർ നാശത്തിലേക്ക് വിനാശത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നതാണ്. നോക്കൂ, ഇവിടെ മഹാന്മാരായ പ്രവാചകന്മാരെയും സത്യത്തെ പിന്തുടർന്നവരുടെയും ശേഷം മഹാന്മാരായ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു. ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യത്തെ, സത്യമായ ആ സന്ദേശത്തെ പിൻപറ്റിയ ആളുകളെ കുറിച്ചും പറഞ്ഞ ശേഷം അവരുടെ പിന്തുടർച്ചക്കാരായ ഒരു സമൂഹം, ഒരു കൂട്ടർ വന്നു. എങ്ങനത്തെ ആളുകൾ? ആ പ്രവാചകന്മാർ ചെയ്തിരുന്ന, നടപ്പാക്കിയിരുന്ന ആ സ്വലാത്തിനെ നഷ്ടപ്പെടുത്തുകയും സ്വന്തം ഇച്ഛകളുടെ പിടിയിൽപ്പെട്ടവരുമായ ഒരു പിൻതലമുറ ശേഷം വന്നു എന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. സൂറത്ത് മുഴുവൻ, സൂറത്ത് അൽ മറിയം മുഴുവൻ നാം പരിശോധിച്ചു നോക്കിയാൽ, സൂറത്ത് എല്ലാവരും സൂറത്ത് മറിയം, അൽമറിയം തെറ്റായി പറഞ്ഞതാണ്, മറിയം എന്ന് പറയുന്ന അധ്യായം മുഴുവൻ നാം സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാലും നമുക്ക് ഇന്ന് ചെയ്യുന്ന ഒരു ആചാര നമസ്കാരം വിശദീകരിക്കുന്നതായിട്ട് ആ അധ്യായത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു ആചാര നമസ്കാരം അനുഷ്ഠിക്കുന്ന പ്രവാചകനെയോ പ്രവാചകന്റെ സമൂഹത്തെയോ സൂറത്ത് മറിയം, മറിയമിന്റെ അധ്യായം മുഴുവൻ നാം പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇത് കാണാനോ കിട്ടാനോ നമുക്ക് കണ്ടെത്താനോ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹം തന്നെ ഒരു തെറ്റായ നമസ്കാര രീതി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇസ്രായേൽ മിഹ്റാജ് പോലെയുള്ള കള്ളക്കഥകൾ. ഇസ്രായേൽ ഹദീസിൽ പറയും, ഖുർആനിൽ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹദീസിൽ പറയുന്ന ഇസ്രായേൽ നുണയാണ്. ഖുർആനിൽ ഒരു ഇസ്രായേൽ പറയുന്നുണ്ട്, അത് പിന്നീട് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോ ഇന്ന് നിലവിലുള്ള ഒരു ഇസ്രായേലിന്റെയും മിഹ്റാജിന്റെയും സങ്കല്പം തന്നെ ഈ നമസ്കാരത്തിന്റെ രൂപമോ രീതിയോ അതിന്റെ ക്രമമോ അതിലെ പ്രാർത്ഥനയോ ഒന്നും കിട്ടാത്തതിന്റെ പേരിലാണ് ആ രൂപത്തിലുള്ള ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കിയത് തന്നെ. ആ കഥയൊക്കെ നമ്മുടെ സമൂഹത്തിൽ സുപരിചിതമായ ഒരു കഥയാണ്, അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ ലക്ഷ്യവുമല്ല. ഇവിടെ മതാചാരങ്ങള് ഈ രൂപത്തിൽ കെട്ടിയുണ്ടാക്കുക എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും സമൂഹം ചെയ്തു പോന്നിരുന്ന ഒരു കുറ്റകൃത്യമാണ്. സ്വന്തമായിട്ട് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മതത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും കെട്ടിയുണ്ടാക്കുക, സ്വയം നിർമ്മിക്കുക, അള്ളാഹുവിന്റെ വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിലേക്ക് നാം ഇന്ന് നാം ചർച്ച ചെയ്യുന്നില്ല. നമുക്കിവിടെ പറയുന്നത് സൂറത്ത് മറിയം, ഈ മറിയമിൽ പ്രവാചകന്മാർ നടത്തിയിരുന്ന സ്വലാത്ത്, ആ സ്വലാത്തിനെ പിൻതലമുറ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ സ്വലാത്ത്, അത് ആണ് അവരുടെ, അതാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അത് നമ്മൾ സൂചിപ്പിക്കുന്നത് ആ സമൂഹത്തിൽ ദൈവിക കൽപ്പന നടപ്പിൽ വരുത്താൻ അവർ നിർവഹിച്ചിരുന്ന ആ കൃത്യമാണ്, ആ ജോലിയാണ്, ആ ദൗത്യമാണ് അവരുടെ സ്വലാത്ത്. ആ നടപ്പിൽ വരുത്തിയ ആ ആശയത്തെയും ആ ദൗത്യത്തെയും ആണ് പിൻതലമുറകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നാണ് അല്ലാഹുവിടെ പറയുന്നത്. അല്ലാതെ ആ പ്രവാചകന്മാരൊക്കെ നിർവഹിച്ചു പോന്നിരുന്ന ഒരു ആചാര നമസ്കാരത്തെ എല്ലാ പിൻതലമുറകൾ നഷ്ടപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. അതാണ് നാം സൂചിപ്പിക്കുന്നത്. സൂറത്ത് മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു പറയുന്നത് ഫഖലഫ മിം ബഅദിഹിം ഖൽഫുൻ വരിസു അൽകിതാബ യഖുദൂന അറല്ലഹാദൽ അദ്ന വയഖൂലൂന സയഗ്ഫറു യഗ്ഫറു ലന എന്ന് പറയുന്ന ഒരു സൂറത്ത് അഅ്റാഫിൽ ഈ രൂപത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു. മതത്തിന്റെ കുത്തക അവകാശം തങ്ങൾക്കാണെന്നും തങ്ങൾ എന്ത് ചെയ്താലും അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരുമെന്നും ഞങ്ങൾ ഏത് രൂപത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചാലും ഞങ്ങൾക്ക് അതൊക്കെ ഞങ്ങളുടെ രക്ഷിതാവ് പുറത്തു തരുമെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഈ വേദത്തെ അനന്തരം എടുത്തുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ ഒരു സമൂഹം വന്നു എന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളെല്ലാം പുറത്തു തരുമെന്ന് പറഞ്ഞുകൊണ്ടും നിലവിലുള്ള താഴ്ന്ന നിലവാരത്തിലുള്ള നേട്ടങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ടും വേദത്തെ അനന്തരമെടുത്ത ഒരു തലമുറ അവരുടെ ശേഷം വന്നു. ഇവിടെ അനന്തരം എടുത്തത് എന്താണെന്ന് വളരെ വ്യക്തമായി. അപ്പൊ ഈ അനന്തരമെടുത്ത ഈ വേദത്തെയാണ്, ഈ വേദത്തെ പിന്തുടർന്ന് ജീവിക്കുകയും അത് സമൂഹത്തിൽ നടപ്പാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഈ സ്വലാത്തിനെയാണ് പ്രവാചകന്മാരുടെയൊക്കെ പിൻതലമുറ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് നാം പറഞ്ഞത്. അല്ലാതെ ഈ ആചാര അനുഷ്ഠാന നമസ്കാരം പിൻതലമുറകൾ നഷ്ടപ്പെടുത്തി പറഞ്ഞു എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെയൊക്കെ ദൗത്യം വളരെ പരിമിതമായി നാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രവാചകന്മാരൊക്കെ തുടർന്നു പോന്ന അള്ളാഹുവിന്റെ കൽപ്പനകളെ ഭൂമിയിൽ ഈ രാജ്യത്ത് നടപ്പാക്കുകയും അതനുസരിച്ച് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ അസ്വലാത്തിനെ നഷ്ടപ്പെടുത്തി സ്വന്തം ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച ജീവിക്കുന്ന, വളരെ ചെറിയ നേട്ടങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന, ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടും, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചെറിയ നിസ്സാരമായ അൽ അദ്നാന വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള നേട്ടങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സമൂഹം ഈ വേദത്തെ അനന്തരമെടുത്തുകൊണ്ട് പിൻതലമുറ വന്നു. അവരാണ് സ്വന്തം ഇച്ഛകൾക്കനുസരിച്ചാണ് ഈ വേദത്തെ അവർ അനന്തരമെടുത്തെങ്കിലും ആ വേദത്തിൽ പറയുന്ന കൽപ്പനകളോ മാർഗനിർദ്ദേശങ്ങളോ അനുസരിച്ചല്ല അവർ ജീവിച്ചത്. മറിച്ച് അവരുടെ ഇച്ഛകൾക്കനുസരിച്ച്, താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കുകയും അള്ളാഹുവിന്റെ ഈ സ്വലാത്ത് ദൈവികമായ വ്യവസ്ഥിതി മുറുകെ പിടിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സ്വലാത്തിനെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തു. അവർ നാശത്തിലേക്കാണ് എടുത്തെറിയപ്പെടുക എന്നാണ് അള്ളാഹു പറയുന്നത്. മറിച്ച് വിശ്വാസികൾ എന്താണ് ചെയ്യുക എന്ന് അള്ളാഹു പിന്നീട് പറഞ്ഞു, വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബി വഅഖാമുസ്സലാത ഇന്നാ നുളിഉ അജ്റൽ മുസ്ലിഹീൻ എന്നാണ് പറയുന്നത്. വിശ്വാസികൾ ഇതാണ് ചെയ്യുക. മറിച്ച് വേദത്തെ അനന്തരം എടുത്ത ഒരു വിഭാഗം പിൻതലമുറകൾ എന്താ ചെയ്തത്? ഭൗതികമായ വളരെ നിസ്സാരമായ താല്പര്യങ്ങള്, നിസ്സാരമായ നേട്ടങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ രക്ഷിതാവ് പുറത്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ജീവിച്ച ഒരു സമൂഹമാണ് പ്രവാചകന്മാരുടെ പിൻതലമുറയായി വന്നത് എന്നാണ് അള്ളാഹു വിശദീകരിച്ചത്. എന്നാൽ യഥാർത്ഥമായ വിശ്വാസികൾ, ശരിയായ ആളുകൾ ആരാണ്? വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുകയും വഅഖാമുസ്സലാത്ത ആ ഗ്രന്ഥത്തിൽ പറയുന്ന അവന്റെ കൽപ്പനകളെ, അവന്റെ സാമൂഹികമായ വ്യവസ്ഥിതിയെ ഇവിടെ നടപ്പിൽ വരുത്തുകയും ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ആളുകളാരോ അവർക്ക് ഇന്നാലാനുള്ളിയോ അജ്റൽ മുസ്ലിഹീൻ, അത്തരം പരിഷ്കർത്താക്കളായ ആളുകളുടെ പ്രതിഫലം ഞാൻ പാഴാക്കി കളയില്ല, അള്ളാഹു പാഴാക്കി കളയേണ്ട ആവശ്യമില്ല. കാരണം ഇത്തരം പരിഷ്കരണ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആരാണ് ദൈവത്തിന്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്നവർ? തീർച്ചയായും അവർ ദൈവത്തിന്റെ ഗ്രന്ഥം മുറുകെ പിടിക്കുന്ന പരിഷ്കർത്താക്കളായിരിക്കും. എന്നായാലും അവർ ദൈവികമായ വെളിപാടിന് നിരന്തരമായി മുറുകെ പിടിച്ച് ജീവിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യും. അല്ലാതെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുസ്തകത്തെ, അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്, അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിലെ ആശയങ്ങളെ തന്റെ ജീവിതത്തിൽ മുഴുവൻ അവലംബിച്ച് ജീവിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും വഅഖാമുസ്സലാത്ത അത് മുറുകെ പിടിക്കുക മാത്രമല്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ദൈവികമായ കൽപ്പനകളില് അതിലെ സാമൂഹിക വ്യവസ്ഥിതികൾ മുഴുവൻ സമൂഹത്തിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യും. എന്നാൽ മറ്റു ചില ആളുകൾ എന്താണ്, അലങ്കാരത്തിന് മാത്രം ഗ്രന്ഥം അവലംബിക്കുകയും അതിലെ ഒന്നും നടപ്പിലാക്കുകയും ഇല്ല എന്ന് മാത്രമല്ല, അവർ സ്വയം പ്രവർത്തിമണ്ട് ആളുകൾ ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ സ്വന്തം പ്രവൃത്തി മണ്ഡലത്തിൽ പോലും കൊണ്ടുവരികയുമില്ല. അവർ തങ്ങളുടെ ജീവിതത്തിൽ ആ ഗ്രന്ഥത്തെ അവരുടെ ജീവിതത്തിൽ ഒരു രേഖയാക്കുകയുമില്ല. അതാണല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. അതാണ് വിശുദ്ധ ഖുർആൻ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഏത് മേഖലയിലാണുള്ളത്? ഒരു മേഖലയിലുമില്ല. ഒരു നമസ്കാരത്തിന്റെ മേഖലയെടുക്കൂ, ഖുർആനിൽ പറയുന്ന എന്ത് കാര്യമാണ്, ഈ അൽകിതാബിൽ പറയുന്ന എന്ത് കാര്യമാണ് മുസ്ലിം സമൂഹത്തിൽ നമസ്കാര രംഗത്തുള്ളത്? ഒരു വിവാഹ രംഗത്താണെങ്കിൽ എന്താണ് ഈ മുസ്ലിം സമൂഹത്തിൽ ഈ അൽകിതാബിൽ പറയുന്നതുള്ളത്? അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഏത് മേഖല, സാമ്പത്തിക മേഖല എടുത്താലും ഏത് മേഖലയെടുത്താലും വിശുദ്ധ ഖുർആനിന്റെ ആവശ്യം ഇന്ന് ഇല്ല. ഈ യുമസ്സിക്കൂന ബിൽ കിതാബി എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കാണാനേ നമുക്ക് കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കൽപ്പന പോലും നമ്മുടെ സമൂഹത്തിന്റെ ജീവിതത്തിൽ, മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ ഒരു മേഖലയിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. മറിച്ച് അത് പക്ഷേ വിശ്വാസികൾ, യഥാർത്ഥമായ വിശ്വാസികൾ ചെയ്യുക അതല്ല. വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബി, ഈ ഗ്രന്ഥത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും അവർ മുറുകെ പിടിക്കുകയും അതിനെ അവലംബിക്കുകയും അവരതനുസരിച്ച് ജീവിക്കുകയും വഅഖാമുസ്സലാത്ത അത് സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കുകയും അങ്ങനെ ചെയ്യുന്ന ആളുകള്, അവർക്ക് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക്, അതിന്റെ ആ പരിഷ്കർത്താക്കൾക്ക് അതിന്റെ അജർ, അതിന്റെ പ്രതിഫലം ഞാൻ പാഴാക്കി കളയുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഈ കൽപ്പനകൾക്ക് ഏതൊരു ഗ്രന്ഥം മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാലും അതിലെ കാര്യങ്ങളെ, ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്നതാണ് അതുകൊണ്ട് വിവക്ഷയാക്കേണ്ടത്, അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അല്ലാതെ വിശുദ്ധ ഖുർആനിനെ എവിടെയെങ്കിലും ഒരു പൂജയ്ക്ക് വേണ്ടി, ഒരു ബഹുമാനത്തിന് വേണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ ആളുകളെന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല, ആളുകളെന്നും നമ്മുടെ ചർച്ചയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അവരൊന്നും നമ്മുടെ ചർച്ചയിൽ ഒരു ഭാഗത്തും കൊണ്ടുവരേണ്ട ആളുകളുമല്ല. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ പറയുന്നത്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഒരു ബഹുമാനാർത്ഥം നമ്മുടെ വീടുകളിൽ എവിടെയെങ്കിലും അലമാരകളിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് ആ ഗ്രന്ഥത്തെ മാറ്റിവെക്കുകയും പിന്നീട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവലംബിച്ച് ജീവിക്കാൻ ആരെങ്കിലുമൊക്കെ എഴുതിയുണ്ടാക്കിയ ഏതെങ്കിലും പ്രവാചകന്റെയൊക്കെ മരണത്തിന് ശേഷം 100, 200, 300 വർഷങ്ങൾക്ക് ശേഷം വന്ന ആളുകൾ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ് തങ്ങളുടെ ജീവിതത്തെ അവലംബിക്കാനുള്ള രേഖകളും പ്രമാണങ്ങളുമായിട്ടൊക്കെ സ്വീകരിക്കുന്നത് എങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ ഈ വേദത്തെ തള്ളിക്കളഞ്ഞവർ, അവരാണ് അല്ലാഹു സലാത്ത ഈ സലാത്തിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. മറിച്ച് ഈ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുകയും ആ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥത്തിലെ മുഴുവൻ ആശയങ്ങളും അതിൽ പറയുന്ന ദൈവികമായ മുഴുവൻ മാർഗനിർദ്ദേശങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും ആ വ്യവസ്ഥിതിയെ ഇവിടെ സ്ഥാപിച്ചെടുക്കുകയും അങ്ങനെ പരിഷ്കരണ പ്രവർത്തനങ്ങളുമായി സമൂഹത്തിൽ നടക്കുകയും ചെയ്യുന്ന ആ ആളുകളുടെ പ്രവർത്തനത്തെ, ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലത്തെ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോ അതുകൊണ്ട് ഈ കൽപ്പനയ്ക്ക് ശേഷം വന്ന യുഖീമൂന വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബി വഅഖാമു സലാത്ത എന്ന കൽപ്പന കൊണ്ട് നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങളുടെ സ്ഥാപനവും നടപ്പിൽ വരുത്തലുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്നുകൂടി മനസ്സിൽ ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ യുമസ്സിക്കൂന ബിൽ കിതാബി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ മുഴുവൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നും യുഖീമൂന സ്വലാത്ത അല്ലെങ്കിൽ അഖാമു സ്വലാത്ത എന്ന് പറഞ്ഞാൽ അതിലെ കാര്യങ്ങൾ സമൂഹത്തിൽ സ്ഥാപിക്കുക എന്നുമാണ് അതിന്റെ അർത്ഥം. എന്നാൽ വേദക്കാരെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിച്ചപ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ ഒരു വിപരീത ഫലമാണ് അവർ ചെയ്തത്. ഈ അല്ലാഹു പറഞ്ഞ ഈ പ്രവർത്തനങ്ങളുടെ വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബി വഅഖാമുസ്സലാത്ത ഇന്നാ ലാ നുളിഉ അജ്റൽ മുസ്ലിഹീൻ എന്ന് പറഞ്ഞ ഈ പ്രവർത്തനങ്ങളുടെ നേരെ നെഗറ്റീവായിട്ട് നേരെ വിപരീതമായ ഒരു പ്രവർത്തനമാണ് വേദക്കാരിൽ നിന്നുണ്ടായത് എന്ന് അല്ലാഹു വിശദീകരിക്കുന്നു. വമാ ഖദറുല്ലാഹു ഹഖ ഖദ്രിഹി ഇത് കാലവും അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈഇൻ ഖുൽ മൻ അൻസല കിതാബ അല്ലദി ജാഅ ബിഹി മൂസ നൂറൻ വഹുദൽ ലിന്നാസ തജഅലൂനഹു ഖറാതീസ തുബ്ദൂനഹു വതുഖ്ഫൂന കസീറൻ ഉല്ലിംതും മാ ലം തഅലമു അന്തും വലാ ആബാഉകും ഖുലില്ലാ സുമ്മ ദർഹും ഫീ ഖൗലിഹിം യലഅബൂൻ എന്ന് അല്ലാഹു പറയുന്നു. അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം അവർ കൊടുക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിന് അവർ കൊടുത്തില്ല. എപ്പോൾ എപ്പോൾ ഇത് കാലും അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈഇൻ ഈ മനുഷ്യന്റെ മേൽ അള്ളാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞ വേളയിൽ നീ അവരോട് ചോദിക്കൂ ഖുൽ മൻ അൻസല കിതാബ അല്ലദി ജാഅ ബിഹി മൂസ മൂസ കൊണ്ടുവന്ന ആ ഗ്രന്ഥത്തെ ഇറക്കി കൊടുത്തവൻ പിന്നെ ആരാ? നൂറൻ ഒരു വെളിച്ചമായിട്ട് ബഹുദല്ലിന്നാസി മനുഷ്യർക്കുള്ള മാർഗനിർദ്ദേശമായിക്കൊണ്ട് മനുഷ്യർക്കുള്ള ഒരു മാർഗനിർദ്ദേശമായിക്കൊണ്ടും അവർക്കുള്ള ഒരു വെളിച്ചമായിക്കൊണ്ടും മൂസാക്ക് ഞാൻ മൂസ കൊണ്ടുവന്ന ആ മൂസ കൊണ്ടുവന്നതായ ആ അൽ കിതാബിനെ അവതരിപ്പിച്ചു കൊടുത്തവൻ പിന്നെ ആരാ? തജ്അലൂനഹു ഖറാതീസ നിങ്ങൾ അതിനെ കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ്. തുബ്ദൂനഹ അതിൽ കഷ്ണങ്ങളാക്കി വെളിപ്പെടുത്തുകയും വതുഖ്ഫൂന കസീറൻ അധികവും നിങ്ങൾ മറച്ചു വെക്കുന്നതുമായ അവ ഭൂരിഭാഗവും നിങ്ങൾ മറച്ച് നമ്മുടെ സമൂഹത്തിന്റെ അതേ അവസ്ഥ തന്നെ. വേദത്തിലെ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സമൂഹം എടുക്കുകയുള്ളൂ, ബാക്കി ഇത് മൂടിവെക്കുകയും അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ അനുസരിച്ച് ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർ എഴുതിവെച്ച ഏതെങ്കിലുമൊക്കെ പുരോഹിതന്മാരോ ഇസ്ലാമിന്റെ തന്നെ ശത്രുക്കളോ ആയ ആളുകൾ എഴുതിവെച്ച ആ ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിയതുപോലെ തന്നെയാണ് ഇവരും ചെയ്തത്. അവരെ അതിനെ പല കഷ്ണങ്ങളാക്കി കുറച്ചു മാത്രം കഷ്ണങ്ങളാക്കി വെളിപ്പെടുത്തുകയും ഭൂരിഭാഗവും അതിലധികവും അവർ മൂടിവെക്കുകയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മാർഗനിർദ്ദേശവും ഒരു വെളിച്ചവുമായിക്കൊണ്ട് മൂസ കൊണ്ടുവന്നതുമായ ആ അൽ കിതാബിനെ അവതരിപ്പിച്ചു കൊടുത്തവൻ ആരാണ്? വൊഴിലും തുമ്മാലം താലമോ, നിങ്ങൾക്കറിയാത്തത് ഈ വേദം കൊണ്ട് പഠിപ്പിക്കപ്പെടുകയും ചെയ്തു, അന്തും നിങ്ങൾക്കും അറിയുമായിരുന്നില്ല. വലാബാവുക്കും, നിങ്ങളുടെ പിതാക്കൾക്കോ ഒന്നും അറിയാത്ത, നിങ്ങൾക്കോ നിങ്ങളുടെ പിതാക്കൾക്കോ ഒന്നും അറിയാതിരുന്ന പല കാര്യങ്ങളും ഈ വേദങ്ങൾ കൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കപ്പെട്ടത്. അങ്ങനത്തതുമായ ഈ ഗ്രന്ഥം ഇറക്കി തന്നവൻ ആരാണ്? കുലില്ല, നീ തന്നെ പറയുക, അല്ലാഹുവാണവൻ. സുമ്മദറുഹും ഫീ ഹൗലിഹിം യലഅബൂൻ, പിന്നെ അവരുടെ ആ ചീത്ത മാർഗത്തിൽ അവരെ നീ അവരങ്ങനെ അതിലങ്ങനെ വിട്ടേക്കുക, അതിൽ അങ്ങനെ അവരെ മുഴുകി ജീവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. 691 പറഞ്ഞ ആശയമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അതേ ആശയം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏകദേശം ഇതിന് സമാനമായ ഒരു ജീവിത അല്ലെങ്കിൽ ഒരു സംഭവമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഗ്രന്ഥം, അള്ളാഹുവിന് കൊടുക്കേണ്ട മാന്യത, അള്ളാഹുവിന് കൊടുക്കേണ്ട ആ ഖദർ, ആ കണക്ക്, ആ മഹത്വം നമ്മുടെ സമൂഹം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ വ്യവസ്ഥിതിക്ക് നാം അതിന് കൊടുക്കേണ്ട ആ മഹത്വം കൊടുക്കുന്നില്ല. അത് സമ്പൂർണമല്ല, അത് മനുഷ്യർക്ക് പൂർണ്ണമായി ജീവിക്കാൻ, മുസ്ലിമായി ജീവിക്കാൻ അവന്റെ അൽ കിതാബ് കൊണ്ട് തന്നെ, അവന്റെ ആ വ്യവസ്ഥിതി വിശദീകരിക്കുന്ന ഈ അൽ കിതാബ് കൊണ്ട് സാധ്യമല്ല എന്നാണ് നമ്മുടെ സമൂഹത്തിലും പഠിപ്പിക്കുന്നത്. അപ്പോ ആ വേദക്കാരായ അതേ ആളുകളുടെ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ച ശേഷം അള്ളാഹു തുടർന്ന് 92:6, 92 വചനത്തിൽ ഇത് വിശദീകരിച്ചു. ഇനി 6 92 വചനത്തിൽ അള്ളാഹു പറയുന്നു, അങ്ങനെ ഒരു പൂർവികരായ ഒരു സമൂഹത്തിന് അള്ളാഹു ഒരു വേദം കൊടുക്കുകയും ആ സമൂഹത്തിന് ഹുദയായിട്ടും നൂറായിട്ടും ഒരു വേദം കൊടുത്ത്, ഒരു അൽ കിതാബ് കൊടുത്ത, ആ അള്ളാഹു ഒരു അൽ കിതാബ് ഇറക്കി കൊടുത്ത് ആ അൽ കിതാബിനെ പല കഷ്ണങ്ങളാക്കി, ചിലതും ആ കഷ്ണങ്ങളാക്കി അതിനെ പ്രകടമാക്കുകയും അതിനെ വലുതാക്കുകയും ഭൂരിഭാഗവും ദൈവിക വചനത്തിലെ ഭൂരിഭാഗവും മഹാഭൂരിഭാഗവും അവർ മൂടിവെക്കുകയും ചെയ്തുകൊണ്ട് ഒരു സമൂഹമുണ്ടായി. എന്നിട്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, നമ്മുടെ ഈ സമൂഹം വേറൊരു രൂപത്തിലാണ് പറയുന്നതെന്ന് മാത്രം, ഈ കിതാബിൽ ഞങ്ങൾക്ക് വേണ്ടതൊന്നും ഈ കിതാബിലില്ല എന്ന ആ രൂപത്തിലാണ് നമ്മുടെ സമൂഹം പറയുന്നത് മാത്രം. ചെറിയൊരു മാറ്റമുള്ളൂ, ഞങ്ങൾക്കൊന്നും ഇറക്കി തന്നിട്ടില്ല എന്ന് പൂർവ്വ പ്രവാചകന്റെ മൂസയുടെ ആളുകൾ പറഞ്ഞെങ്കിൽ നമ്മുടെ സമൂഹം പറയുന്നത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒന്നും ഈ അൽ കിതാബിലില്ല, ഈ അൽ ഖുർആനിലില്ല, മറിച്ച് നാട്ടുകാർ എഴുതിയുണ്ടാക്കിയതോ മാന്തിയെടുത്തതോ അല്ലെങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് കണ്ടെത്തിയതോ ആയ ഒരുപാട് വാറവലകളായ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് അള്ളാഹുവൊന്നും ഇറക്കി തന്നിട്ടില്ല എന്നല്ല, ഒരു വാക്കുകൊണ്ട് പറയുന്നില്ലെങ്കിലും ആ ഒരു ആശയത്തിലേക്കാണ് നമ്മുടെ സമൂഹം ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി അള്ളാഹു പറയുന്നത്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകൻ, നിനക്ക് ഞാൻ ഇതാ മുബാറക്കായ ഒരു കിതാബ് ഇറക്കി തന്നിരിക്കുന്നു, ബർക്കത്താക്കപ്പെട്ടതാണ്, അത് അനുഗ്രഹമാക്കപ്പെട്ടതാണ്. വേറെ പല മുബാറക്കും നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്, അതൊന്നുമല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. പല മുബാറക്കുകളായ വസ്തുക്കളെ കുറിച്ചും നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹം അങ്ങനെ കാലം കഴിക്കട്ടെ, നമുക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. നമുക്ക് പറയാനുള്ളത് ഒരു മുബാറക്കായ കാര്യം, വസ്തുത അള്ളാഹു നമുക്ക് ഇറക്കി തന്നത് എന്ന് പറയുന്ന ആ കിതാബിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതേതാണ് അള്ളാഹു പറയുന്നത്? വഹാദ, ഇതാണ് ഈ ഖുർആനിൽ നിന്നുകൊണ്ടാണ് ഇതാകുന്നു കിതാബുൻ അൻസല്ലാഹു മുബാറക്കൻ, മുസദ്ദിക്കൻ, അറ്റസ്റ്റ് ചെയ്തുകൊണ്ട്, ഒരു അറ്റസ്റ്ററായിക്കൊണ്ട്, സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ട്, സത്യപ്പെടുത്തുന്നത് പൂർവ്വവേദങ്ങളെ മുഴുവൻ അറ്റസ്റ്റ് ചെയ്യുന്ന ആളാരാണ്? ഈ കിതാബാണ്. അങ്ങനത്തെ ഒരു കിതാബ്, സത്യപ്പെടുത്തുന്ന ഒരു കിതാബ്, മുബാറക്കായ അനുഗ്രഹീതമായ ഒരു കിതാബ് ഞാനിതാ നിനക്കിറക്കി തന്നിരിക്കുന്നു. നിന്റെ മുമ്പിലുള്ള കഴിഞ്ഞുപോയ പൂർവ്വ വേദങ്ങളെ അറ്റസ്റ്റ് ചെയ്യുന്ന വേദമേതാണ്? ഈ ഖുർആനാണ്, ഈ കിതാബാണ്. അങ്ങനത്തെ ആശയങ്ങളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് എല്ലാ ആശയങ്ങളെയും കിട്ടുന്ന ബർക്കത്താക്കപ്പെട്ട, അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെ ഞാൻ നിനക്കിറക്കി തന്നിരിക്കുന്നു. എന്തിനെ വലിയ തുന്തിറ നീ വാണിംഗ് കൊടുക്കാൻ മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ആർക്ക് ഉമ്മുൽ ഖുറ ഗ്രാമങ്ങളുടെ മാതാവിന് ഗ്രാമങ്ങളുടെയൊക്കെ മാതൃ രാജ്യത്തോട് നീ മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ഒമൻ ഹൗലഹ അതിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഈ കാര്യം കുറച്ച് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും സംശയം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഉമ്മുൽ ഖുറയും അതിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് മതിയോ ഇത് എന്നുള്ളത്, അതൊക്കെ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. والذين يؤمنون بالاخره يؤمنون به അവസാനത്തെ പ്രതിഫല നാളിൽ പ്രതിഫല നാളിനെ കുറിച്ച് വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് ഇതിൽ അവരിതിൽ വിശ്വസിക്കും. ഉഹുമലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ അവരത് വിശ്വസിക്കുക മാത്രമല്ല അതിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അവര് അതിനെ പറയുന്ന അവന്റെ വ്യവസ്ഥിതി അവന്റെ കൽപ്പനകളെ അവർ കാത്തു സംരക്ഷിക്കുന്നവരുമായിരിക്കും എന്നാണ്. അവർ അവരുടെ സ്വലാത്തിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ നാം മുകളിൽ പറഞ്ഞു ഇവര് ഈ കിതാബ് കൊടുത്ത ഈ കിതാബിന് അനന്തരം എടുത്ത ഈ കിതാബ് അനുസരിച്ച് അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ അതിനെ സംരക്ഷിച്ചു പോരുന്നവരും, എന്നാൽ ഈ കിതാബിനെ പരിഗണിക്കാതെ ഈ കിതാബിനെ ഉൾക്കൊള്ളാതെ പ്രവാചകന്മാരുടെയൊക്കെ പിൻതലമുറകളായി വന്ന ആ പ്രവാചകന്മാരുടെ പ്രവാചകന്മാരൊക്കെ കൊണ്ടുവന്ന വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കാതെ ജീവിച്ച പിൻതലമുറകളായ ആളുകൾ ആ സലാത്തിനെ നഷ്ടപ്പെടുത്തുകയും ഇവരാകട്ടെ ഇവരുടെ സലാത്തിനെ സംരക്ഷിക്കുകയും ചെയ്യും. ആര്? വല്ലദീന യുഅ്മിനൂന ബില്ലാഖിറത്തി അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ആളുകൾ യുഅ്മിനൂന ബിഹി ഈ വേദത്തിൽ അവർ വിശ്വസിക്കുക മാത്രമല്ല അവരവരുടെ സ്വലാത്തിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ സൂറത്തു മറിയമിൽ ഒരു കൂട്ടർ ഈ സ്വലാത്തിനെ പാഴാക്കുകയും അവജ്ഞയോടെ തള്ളിക്കളയുകയും അതിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഒരു കൂട്ടർ, മറിച്ച് തങ്ങളുടെ സലാത്തിനെ സംരക്ഷിക്കുകയും കാത്തു സംരക്ഷിക്കുകയും അതിനെ സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത മറ്റൊരു കൂട്ടർ. ഇത് രണ്ടും പറയുന്നത് എന്തല്ല, ഇന്ന് നാം പറയുന്ന ഈ ആചാര അനുഷ്ഠാനത്തെ കുറിച്ചല്ല എന്നാണ് നാം പറയുന്നത്. അപ്പൊ സൂറത്തുൽ മറിയമിലെ ആയത്തും സൂറത്തുൽ അഹ്റാഫിലെ അല്ലന്നാമിലെ ആയത്തുകളും നാം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം പ്രവാചകന്മാരും മൂമിനുകളും എന്താണ് അവർ ചെയ്തിരുന്നത് എന്നും പിൻതലമുറകൾക്ക് അവർ എന്താണ് കൈമാറിയിരുന്നതെന്നും എന്നിട്ട് ആ പിൻതലമുറ എന്താണ് അവര് പാഴാക്കി കളയുകയും മായം ചേർക്കുകയും നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തതെന്താണെന്ന് നമുക്ക് ബോധ്യമാകും. സൂറത്ത് മറിയമിലെയും സൂറത്ത് അല്ലാറാഫിലെയും സൂറത്ത് അല്ലാന്നാമിലെയും ഈ ആയത്തുകൾ മുഴുവൻ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ്. എന്തൊക്കെയാണ് പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ കൂടെ നടന്നിരുന്ന മോമിനുകളും എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നും അവർ പിൻതലമുറക്ക് വരിസു അൽ കിതാബ അവരവരുടെ പിൻതലമുറക്ക് സുമ്മാറസിനൽ കിതാബ അല്ലദീനിബാദിന അവരുടെ പിൻതലമുറക്ക് അനന്തരമായി കൈമാറിയത് എന്താണെന്നും എന്നിട്ട് ആ പിൻതലമുറ എന്താണ് പാഴാക്കുകയും മായം ചേർക്കുകയും നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തത് എന്താണെന്ന് ഈ മൂന്ന് അത് വരിസു അൽ കിതാബ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ വരിസു അൽ കിതാബ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സലാത്ത സുമ്മ ഔറസ്നൽ കിതാബ അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിന. അതുപോലെ തന്നെ മൂസാ നബിക്ക് നൂറും ഹുദയുമായി കൊണ്ട് ഒരു ഗ്രന്ഥം ഇറക്കി കൊടുത്തിട്ട് ഭൂരിഭാഗവും മൂടിവെക്കുകയും കഷ്ണങ്ങളാക്കി അല്പം മാത്രം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്ന മൂസാ നബിയുടെ സമൂഹം ചെയ്തതു. എന്നാൽ വിശ്വാസികളായ ആളുകൾ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അള്ളാഹു കൊടുത്ത ആ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ അതിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ആ ഗ്രന്ഥത്തിൽ പറയുന്ന ദൈവികമായ കൽപ്പനകളെ കാത്തു സൂക്ഷിക്കുകയും പോന്നിരുന്നു എന്ന് പറയുന്ന ആ സലാത്ത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണത്? അത് ഇന്ന് നാം ചെയ്തു പോരുന്ന നമസ്കാരമാണോ? അതല്ല വേദത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ സ്ഥാപനമാണോ എന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ദൈവിക മതത്തിൽ മായം ചേർത്തിരുന്ന മതത്തിലാണ് അവർ മായം ചേർത്തിരുന്നത്, അതാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ദൈവിക കൽപ്പനകൾക്ക് കീഴിൽ നീതിയിൽ അധിഷ്ഠിതമായ സമ്പന്നമായ ഒരു സമൂഹത്തെയാണ് അവരുണ്ടാക്കി തീർത്തിരുന്നത്. അവർ മനുഷ്യരുടെ അവകാശങ്ങൾ എല്ലാം വകവെച്ചു കൊടുത്തിരുന്ന ഒരു സമൂഹത്തെയാണ് അവരൊക്കെ സൃഷ്ടിച്ചിരുന്നത്. ഈ നമസ്കാരം കൊണ്ട് ചെയ്യുന്നവനും ഇന്ന് നമ്മുടെ ഈ നമസ്കാരം കൊണ്ട് ഗുണമില്ല, സമൂഹത്തിനും ഗുണം ആവശ്യമില്ല, അള്ളാഹുവിന് വേണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ ആചാര നമസ്കാരത്തിന്റെ പ്രകടനം കൊണ്ട് നാം കാണിക്കുന്ന താല്പര്യത്തിന്റെ ഒരാം ഈ ആചാര നമസ്കാരങ്ങൾക്ക് നാം കാണിക്കുന്ന ഈ താല്പര്യമുണ്ടല്ലോ, ആ താല്പര്യത്തിന്റെ നൂറിലൊരു അംശമെങ്കിലും മനുഷ്യരുടെ അവകാശങ്ങൾ നാം വകവെച്ചു കൊടുക്കാനോ അവരുടെ അവകാശങ്ങൾ നാം അവർക്ക് നൽകുവാനോ നാം കാണിക്കാറില്ല. മനുഷ്യരുടെ അവകാശങ്ങളെ നാം ചവിട്ടിമതിക്കുമ്പോൾ, അവരുടെ അവകാശങ്ങളെ നാം കാൽക്കീഴിലിട്ട് ചവിട്ടി അരക്കുമ്പോൾ ഈ നമസ്കാരത്തിന്റെ ഇന്നത്തെ ആചാര നമസ്കാരത്തിന് കാണിക്കുന്ന ആ താല്പര്യത്തിന്റെയോ ബേജാറിന്റെയോ ഒരു അംശം പോലും നാം കാണിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് പ്രവാചകന്മാരായ ആളുകളൊക്കെ ചെയ്തിരുന്ന ആ സ്വലാത്തും പിൻതലമുറ നഷ്ടപ്പെടുത്തിയ സ്വലാത്തും ഇന്ന് നാം പറയുന്ന, ഇന്ന് നാം അനുഷ്ഠിച്ചു പോരുന്ന ഈ ആചാര നമസ്കാരമല്ല എന്നാണ് ഞാൻ സൂറത്ത് അൽ അനാമിലെയും സൂറത്ത് മറിയമിലെയും സൂറത്ത് ഫാത്തിറിൽ ഒരു ആയത്ത് ഞാൻ അതിന്റെ ഇടയിൽ ഓതുകയും ഉണ്ടായി. ഈ ആയത്തുകളിലൂടെയൊക്കെ പ്രവാചകന്മാർ ചെയ്തു പോന്നിരുന്നത്, ആ സമൂഹത്തിൽ നടത്തിപ്പോന്നിരുന്ന സ്വലാത്ത് എന്താണെന്നും ആ പ്രവാചകന്മാരും മുഅ്മിനുകളും പിൻതലമുറക്ക് വിറാസത്ത് അനന്തരം കൊടുത്തിരുന്നത് എന്താണ്, എന്താണ് അനന്തരം കൊടുത്തത് എന്നും, പക്ഷേ ആ പിൻതലമുറ ആ അനന്തരം കൊടുത്ത അനന്തരാവകാശമായിട്ട് കൊടുത്ത വിറാസത്തായിട്ട് കൊടുത്ത ആ കിതാബിനെയാണ് അവർ നഷ്ടപ്പെടുത്തിയതെന്നും അല്ലാതെ ഈ ആചാര നമസ്കാരത്തെ അല്ല എന്നും നാം ഈ ആയത്തുകളിലൂടെ വിശദീകരിക്കുകയുണ്ടായി. ഇനി ഈ സലാത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സൂറത്തു മായിദയിൽ പറയുന്ന കുറച്ച് ആയത്തുകൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്.